ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ കേരളം. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ചെലവ് നിരീക്ഷകർ സംസ്ഥാനത്ത് എത്തിത്തുടങ്ങി. വീട്ടിൽ വോട്ട് ചെയ്യുന്നവർ ഈ മാസം 20-നകം അപേക്ഷ നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. റെയിൽവേ ധനാഭ്യർത്ഥനകളിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിച്ചു. LPGയുമായി ഹോർമൂസ് കടലിടുക്കു കടന്ന ഇന്ത്യൻ കപ്പൽ നന്ദാദേവി ഗുജറാത്ത് തീരത്തെത്തി. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർ മുൻകൂർ അനുമതിയില്ലാതെ കര അതിർത്തി കടക്കാൻ ശ്രമിക്കരുതെന്ന് ടെഹ്റാൻ എംബസി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെ ആശുപത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 400-ലേറെ പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച അസം, കേരള, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ഈ മാസം 23 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24-നാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. 9 April വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 4 May നടക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം സജീവമാക്കിയിട്ടുണ്ട്. CPIM 81 പേരുടെയും CPI 25 പേരുടെയും BJP 47 സ്ഥാനാർത്ഥികളുടെയും പട്ടിക പുറത്തിറക്കിയിരുന്നു. കേരള കോൺഗ്രസ് എം, NCP, BDJS ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ചെലവ് നിരീക്ഷകർ സംസ്ഥാനത്ത് എത്തിത്തുടങ്ങി. ആകെ 40 ചെലവ് നിരീക്ഷകരാണ് കേരളത്തിലുണ്ടാവുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ചെലവ് നിരീക്ഷകർ ഇന്ന് രാവിലെ മുതൽ സംസ്ഥാനത്ത് എത്തിത്തുടങ്ങിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. 40 ചെലവ് നിരീക്ഷകരെയാണ് സംസ്ഥാനത്ത് ഒട്ടാകെയായി നിയമിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടെ എല്ലാവരും എത്തിച്ചേരും. ഓരോ നിരീക്ഷകർക്കും 3-4 മണ്ഡലങ്ങളുടെ വീതം ചുമതലയാണ് നൽകിയിട്ടുള്ളത്. 3 ദിവസത്തേക്ക് ഇവിടെ തങ്ങുന്ന ചെലവ് നിരീക്ഷകർ പിന്നീട് ഈ മാസം 26 വീണ്ടും എത്തുകയും പ്രചാരണകാലം മുഴുവൻ ഇവിടെ തങ്ങുകയും ചെയ്യും. പൊതു തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ നാളെയാണ് സംസ്ഥാനത്ത് എത്തുക.
നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർ ഈ മാസം 20-നകം അപേക്ഷ നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12D ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്കോ നൽകാമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 85 വയസ്സ് പിന്നിട്ടവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കുമാണ് വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. അഗ്നിരക്ഷാസേന പോലെ അവശ്യ സർവീസ് മേഖലയിലുള്ളവർക്കും അവരവരുടെ സ്ഥലത്ത് വോട്ട് ചെയ്യാൻ സൌകര്യമുണ്ട്. പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശീലന സമയത്തും മറ്റുമായി തയ്യാറാക്കുന്ന വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്യാനാകുമെന്ന് അഡീഷണൽ CEO ജെറോമിക് ജോർജ് അറിയിച്ചു. സൈനികരും അർദ്ധസൈനികരും അവരുടെ ജീവിത പങ്കാളികളും ഉൾപ്പെടെ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന 54,042 പേർക്ക് ഇലക്ട്രോണിക് സംവിധാനം വഴിയുള്ള തപാൽ ബാലറ്റ് സംവിധാനമായ ETPBS വഴി വോട്ട് ചെയ്യാം. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. റെയിൽവേ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ധന അഭ്യർത്ഥനകളിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിച്ചു. ധനവിനിയോഗ ബിൽ സംബന്ധിച്ച ചർച്ചകൾ രാജ്യസഭയിൽ ഇന്നും തുടരും. 11 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിൽ ബീഹാറിലെ 5 സീറ്റുകളിൽ NDA വിജയിച്ചു. നിതിൻ നബീൻ, ശിവേഷ് റാം, നിതീഷ് കുമാർ, രാംനാഥ് താക്കൂർ, ഉപേന്ദ്ര കുശ്വന്ത എന്നിവരാണ് BJP, JDU, RLM എന്നീ പാർട്ടികളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒഡീഷയിലെ 4 സീറ്റുകളിൽ BJPയിൽ നിന്നും മൻമോഹൻ സമൽ, സുജിത് കുമാർ എന്നിവരും BJP പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ദിലീപ് റായും BJDയുടെ സംതൃപ്ത് മിശ്രയും വിജയം നേടി. ഹരിയാനയിൽ നിന്നുള്ള 2 രാജ്യസഭാ സീറ്റുകളിൽ BJPയുടെ സഞ്ജയ് ഭാട്ടിയ ഒരു സീറ്റിലും കോൺഗ്രസിന്റെ കരംവീർ സിംഗ് ബൌദ്ധ് മറ്റൊരു സീറ്റിലും വിജയിച്ചു. 10 സംസ്ഥാനങ്ങളിലായി 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 26 പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വ്യക്തിയുടെ ജീവിതത്തിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വിദ്യാഭ്യാസം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ അക്ഷയപാത്ര ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. കുട്ടികളുടെ സുരക്ഷിത ഭാവി നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു.
ബച്ചേ കേവൽ നിശുൽക് ഭോജൻ കാര്യക്രമം കെ ലാഭാർത്ഥി ഹി നഹീ ഹേ ബൽക്കി ദേശ് കെ ഉജ്ജ്വൽ ഭവിഷ്യ കെ നിർമാതാ ഭീ ഹേ ആജ് ജോ പൗഷ്ടിക് ഭോജൻ ഉനേ മിൽ റഹാ ഹേ വോ വാസ്തവ മേ ഹമാരേ രാഷ്ട്ര കി മാനവ പുഞ്ജി മേ കെ ലിയെ കിയാ ये निवेश है. स्वस्थ, शिक्षित और ऊर्जावान बच्चे ही आगे चलकर भारत के कार्य शक्ति बनेंगे और वर्ष 2047 तक $30 trillion की अर्थव्यवस्था के लक्ष्य को प्राप्त करने में प्रभावी भूमिका निभाएंगे.
സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകുന്നതിൽ അക്ഷയപാത്ര ഫൌണ്ടേഷന്റെ ശ്രമങ്ങളെ അഭിനന്ദിച്ച രാഷ്ട്രപതി ഗർഭിണികളായ സ്ത്രീകളുടെ പോഷക സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകണമെന്നും അഭിപ്രായപ്പെട്ടു. LPGയുമായി ഹോർമൂസ് കടലെടുക്ക് കടന്ന ഇന്ത്യൻ കപ്പൽ നന്ദാദേവി ഗുജറാത്തിലെ വഡിനാർ തുറമുഖത്തെത്തി. 46,000 മെട്രിക് ടൺ LPGയുമായി ഖത്തറിൽ നിന്നാണ് കപ്പലെത്തിയത്. മറ്റൊരു ചരക്കു കപ്പലായ ശിവാലിക് ഇന്നലെ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെത്തിയിരുന്നു. UAEയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി പുറപ്പെട്ട ഇന്ത്യൻ കപ്പൽ ജക്ക് ലാഡ്കി ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി യാത്ര തുടരുകയാണ്. നിലവിൽ LPG വിതരണത്തിൽ രാജ്യത്ത് യാതൊരു ക്ഷാമവുമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയെ അറിയിക്കാതെ രാജ്യത്തിന്റെ അതിർത്തി മേഖലകളിൽ പ്രവേശിക്കുകയോ കര അതിർത്തി കടക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്ന് എംബസി അധികൃതർ നിർദ്ദേശിച്ചു. ഇത്തരത്തിൽ അതിർത്തി കടക്കുന്നത് ഗുരുതര ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഇറാനിയൻ പ്രദേശത്തിന് പുറത്തു പോകുന്നവർക്ക് സഹായം നൽകാൻ ടെഹ്റാൻ എംബസിക്ക് സാധിക്കാതെ വരുമെന്നും അറിയിപ്പിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ബ്രസൽസ് സന്ദർശനം പൂർത്തിയായി. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, വൈസ് പ്രസിഡന്റ് കാജ കല്ലാസ് എന്നിവരുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തി. ഇന്ത്യ EU ബന്ധങ്ങളിലെ വഴിത്തിരിവാണ് സ്വതന്ത്ര വ്യാപാര കരാറെന്ന് സംഭാഷണങ്ങളിലെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കരാർ വലിയ സാമ്പത്തിക സാധ്യതകൾ തുറക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അയൽ രാജ്യങ്ങളിൽ മുസ്ലീം വിരുദ്ധത നിലനിൽക്കുന്നതായി പാകിസ്ഥാൻ വ്യാജ പ്രചാരണം നടത്തുന്നതായി UN വേദിയിൽ ഇന്ത്യ. ഇന്ത്യക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ചില സംഘടനകളെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതായും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. മുസ്ലീം വിരുദ്ധതയ്ക്കെതിരായ അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്ര പൊതുസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രവണതകളെ UN ഗൌരവമായി കാണണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
India's western neighbor is an excellent example of fabricating imaginative tales of Islamophobia in their neighborhood. One wonders what would brutal repression of Ahmadiyyas in this country be termed, or the large-scale refoulement of the helpless Afghans or air bombing campaigns in this holy month of Ramadan. India is home to more than 200 million Muslims, one of the largest Muslim populations in the world.
കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രസ്താവിക്കും. പ്രതി മാനസിക രോഗിയാണെന്ന പ്രതിഭാഗം വാദം കോടതി അംഗീകരിച്ചില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ IAS IPS ഉദ്യോഗസ്ഥർക്കുള്ള സ്ഥലം മാറ്റം സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയായി നാരായണനെയും തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസിനെയും നിയമിച്ചു. കെ ഇമ്പശേഖരനാണ് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ചുമതല. പശ്ചിമബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയുണ്ടായ ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥാനമാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് ഇത് സംബന്ധിച്ച് മമതാ ബാനർജി കത്തയച്ചു. ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, പോലീസ് ഡയറക്ടർ ജനറൽ എന്നിവരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥലം മാറ്റിയത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ രൂപീകരണ ദിനത്തിൽ ഉദ്യോഗസ്ഥർക്ക് ആശംസകൾ നേർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ യുവാക്കളെ മയക്കുമരുന്നിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ സ്ഥാപനമാണ് NCB എന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ സേവന മനോഭാവത്തെയും ദേശസ്നേഹത്തെയും രാജ്യം അഭിവാദ്യം ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെ ആശുപത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 400+ പേർ കൊല്ലപ്പെട്ടു. 250+ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വ്യോമാക്രമണത്തിൽ ആശുപത്രിയുടെ വലിയൊരു ഭാഗം തകർന്നതായി താലിബാൻ സർക്കാർ വക്താവ് അറിയിച്ചു. ആക്രമണത്തിൽ UNും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ആശങ്ക പ്രകടിപ്പിച്ചു. ഹോർമൂസിലൂടെ ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമായി കടത്തിവിടുന്നതിന് പകരമായി ഫെബ്രുവരിയിൽ ഇന്ത്യ പിടിച്ചെടുത്ത 3 ടാങ്കറുകൾ വിട്ടുകൊടുക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നതായി പറയുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ കേരളം. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ചെലവ് നിരീക്ഷകർ സംസ്ഥാനത്ത് എത്തിത്തുടങ്ങി. വീട്ടിൽ വോട്ട് ചെയ്യുന്നവർ ഈ മാസം 20-നകം അപേക്ഷ നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. റെയിൽവേ ധനാഭ്യർത്ഥനകളിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിച്ചു. LPGയുമായി ഹോർമൂസ് കടലെടുക്ക് കടന്ന ഇന്ത്യൻ കപ്പൽ നന്ദാദേവി ഗുജറാത്ത് തീരത്തെത്തി. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർ മുൻകൂർ അനുമതിയില്ലാതെ കര അതിർത്തി കടക്കാൻ ശ്രമിക്കരുതെന്ന് ടെഹ്റാൻ എംബസി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെ ആശുപത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 400+ പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.